ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ജീവന്റെ വിലയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണിത് പറയുന്നത് എന്നതിനാൽ ഇത് കേൾക്കുന്നവർക്കും അതേ ബോധ്യമുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആരാണിത് കേൾക്കേണ്ടത് എന്നാദ്യമേ പറയാം. ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ അധികാരിവർഗം, അവരുടെ മുമ്പിലാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. സർ, നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ്, കുഴൽക്കിണറിൽ വീണ എത്രയോ കുട്ടികളെ രക്ഷിക്കാൻ മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ട ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും മറ്റെന്തൊക്കെ രക്ഷാ സംവിധാനങ്ങളുണ്ടോ അതൊക്കെയുമായി 26, 32 അടിയുമൊക്കെ താഴ്ചയിൽ വീണുകിടക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ ചിലത് വിജയിച്ചിട്ടുണ്ട്, ചിലത് പരാജയപ്പെട്ടിട്ടുണ്ട്. നോക്കൂ സർ, ഒരു കുഞ്ഞ് ജീവൻ പോലും നഷ്ടപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടാണ് എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അല്ലേ? മണിക്കൂറുകൾ നീണ്ട മനുഷ്യപ്രയത്നം, ലക്ഷങ്ങൾ ചെലവ് വരുന്ന പ്രവർത്തനം, ഇതൊന്നും നമ്മൾ ഗൗനിക്കുന്നില്ല. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട് അല്ലേ? സർ, കേരളത്തിലെ 1-2 കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. 2015 നമുക്ക് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന എയർ ആംബുലൻസ് ഉപയോഗിച്ച് ഒരു ജീവൻ രക്ഷിക്കാൻ നമ്മൾ ശ്രമം നടത്തിയതും അതിൽ വിജയിച്ചതും. മസ്തിഷ്ക മരണം സംഭവിച്ച നീലകണ്ഠന്റെ തുടിക്കുന്ന ഹൃദയവുമായി തിരുവനന്തപുരത്ത് നിന്ന് പറന്ന എയർ ആംബുലൻസ് വെറും 15 മിനിറ്റ് കൊണ്ടാണ് കൊച്ചിയിലെത്തിയത്. അതിന്റെയൊക്കെ പിന്നിലുള്ള മനുഷ്യാധ്വാനത്തെക്കുറിച്ചും പണച്ചെലവിനെക്കുറിച്ചുമൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സർ. പക്ഷെ ആ ഘട്ടത്തിൽ നമ്മൾ ഓർത്തത് ഒന്നു മാത്രമായിരുന്നു, ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താനാവുമോ എന്നത്. മംഗലാപുരത്ത് നിന്ന് 15 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കേരളത്തിലെത്തിച്ചത് നമ്മൾ മറന്നിട്ടില്ലല്ലോ. റോഡ് മാർഗം എത്തിക്കാൻ 12 മണിക്കൂർ എടുക്കുമെന്ന് ആദ്യം കണക്കുകൂട്ടിയെങ്കിലും കുഞ്ഞിന്റെ ജീവനായി കേരളം മൊത്തം ഒന്നിച്ചതോടെ 5.5 മണിക്കൂർ കൊണ്ട് കുഞ്ഞിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിക്കാനായി. പ്രത്യേകം ഓർക്കണം സർ, കുഞ്ഞ് ജീവൻ രക്ഷിക്കാൻ കേരളം മുഴുവൻ ഒന്നിച്ചു. എന്തുകൊണ്ടാണ് സർ? ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിൽ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് സർ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് മുറവിളി കൂട്ടുന്ന 1000 പ്രവാസികളുടെ ജീവൻ രക്ഷിക്കാൻ ആരും മുൻകൈയെടുക്കാത്തത്? മറ്റു രാജ്യങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നു എന്ന വിചാരത്തിലാണോ നിങ്ങൾ? മറ്റു രാജ്യങ്ങളിൽ കഴിയുന്ന ലക്ഷോപലക്ഷം വരുന്ന പ്രവാസികളെക്കുറിച്ചല്ല ഈ പറയുന്നത്. അത്യാവശ്യമായി നാട്ടിലെത്തി ചികിത്സ തേടേണ്ടവരെക്കുറിച്ചാണ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് എത്ര ഇടങ്ങളിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നോർക്ക വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് ഏതാണ്ട് 400,000 പേരാണ്. അത്യാവശ്യക്കാർ രജിസ്റ്റർ ചെയ്താൽ മുൻഗണനാക്രമത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്താം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് 1 ആഴ്ച കഴിഞ്ഞു. അതായത് അത്യാവശ്യക്കാരുടെ ആവശ്യം പോലും നിങ്ങൾ നിസ്സാരമായി കാണുന്നു എന്നർത്ഥം.
രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ ഇതുവരെയുള്ള കണക്കുകളാണെങ്കിൽ, ഇത് ഏകദേശം ഒരു 3-4 ദിവസം മുമ്പ് നോർക്കയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ, ഏകദേശം ഗർഭിണികൾ മാത്രം 9,515 പേരുണ്ട്. അപ്പൊ എമർജൻസി ആയതുകൊണ്ടാണല്ലോ അവർ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ഗർഭിണികളായിട്ടുള്ളവർ, ഇവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട്, അവർക്ക് ആശുപത്രി പോവാം, സുഖമായിട്ട് പ്രസവിക്കാമെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യൂ. അവരിത് തിരിച്ചറിയാത്തവരല്ലോ അല്ലെ? അവർക്കും ഇപ്പൊ സുഖമായിട്ട് ഇപ്പം ഈ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട, കോവിഡിന്റെ പേടിയൊന്നും വേണ്ട, ഇവിടെ തന്നെ നമുക്ക് നിൽക്കാം. അപ്പൊ അതില്ലാത്തത് കൊണ്ടാണല്ലോ രജിസ്റ്റർ ചെയ്തത്. അതൊന്നും ആലോചിക്കാത്തത് എന്താ? അതുപോലെ പ്രായമായവര് ഏകദേശം 10,007 പേരുണ്ട്. നാട്ടിലേക്ക് മടങ്ങുന്ന കുട്ടികളുടെ കാര്യം 9,500, നമുക്ക് അവരെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. പക്ഷെ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ചിലപ്പോൾ ആ എമർജൻസിയിൽ രജിസ്റ്റർ ചെയ്തവരെ നിങ്ങൾ എന്നാണ് കൊണ്ടുപോകാൻ പോകുന്നത്? നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറയുന്നത് കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആയവരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അത് ആദ്യമേ നിഷ്കർഷിച്ച ഒരു കാര്യമാണ്. അതായത് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് പോകുന്നത് ആരും രോഗികളല്ല. അവർ പോകുന്നത് കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ളവർ, ടെസ്റ്റ് നടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് കോവിഡ് പോസിറ്റീവ് ആയ ഒരാളെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നെഗറ്റീവായ ആളുകളാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോഴാണ് സമയവും, കാരണം ഒരു ഫ്ലൈറ്റും ഇല്ല, എല്ലാ ഫ്ലൈറ്റുകളും നിശ്ചലമായി കിടക്കുകയാണ്. അപ്പൊ ഏത് ഫ്ലൈറ്റ് പോകണമെങ്കിലും നമുക്ക്.
ഗൾഫ് നാടുകളിലെ ആശുപത്രികളെല്ലാം കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞ സാഹചര്യത്തിൽ ഗുരുതര രോഗമുള്ളവർക്കും ഗർഭിണികൾക്കും പോലും ആശുപത്രികളിൽ കിടക്ക കിട്ടാത്ത സ്ഥിതിയുണ്ട്. നാട്ടിൽ പ്രസവത്തിന് പോകാൻ കാത്തുനിന്ന ഗർഭിണികളുണ്ട്. 7 മാസം കഴിഞ്ഞാൽ ഇനി വിമാനയാത്ര പോലും സാധ്യമല്ല. ഇപ്പോൾ കഴിയുന്ന ഇടങ്ങളിൽ അതിനുള്ള സാഹചര്യമുണ്ടായാൽ പോലും ഇൻഷുറൻസോ അതിനുള്ള സാമ്പത്തികമോ ഇല്ല. ഇതൊക്കെ ആലോചിച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ടായി വീട് തന്നെ തല്ലി തകർത്തിരിക്കുന്ന ചെറുപ്പക്കാർ പോലുമുണ്ട്. ഇവരുടെയൊക്കെ അത്യാവശ്യത്തെ നിങ്ങൾ ഏതു കാലത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്? ഓരോ ദിവസവും വിദേശത്ത് നിന്ന് കേൾക്കുന്ന മരണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഭയവും പിരിമുറുക്കവും കൊണ്ടുണ്ടായതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? സ്വന്തം രാജ്യത്തേക്ക് മടങ്ങണം എന്നത് ഞങ്ങളുടെ അവകാശമാണ്. ഭരണഘടനയാണ് സത്യമെങ്കിൽ ആ സത്യത്തെ തൊട്ട് പറയട്ടെ, ഈ അവകാശം നിഷേധിക്കരുത്. സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ:
ആർക്ക് വേണമെങ്കിലും അന്തർദേശീയമായിട്ടുള്ള ഒരു വിമാനം ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഇറങ്ങാനായിട്ട് പെർമിഷൻ ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോ പല ചാർട്ടേഡ് ഫ്ലൈറ്റ്സും ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളതായിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അറിയുന്നുണ്ട്. മാത്രമല്ല കാർഗോ ഫ്ലൈറ്റ്സും ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അപ്പോ വിമാനത്താവളങ്ങളെല്ലാം സജ്ജമാണ് ഇത് ഇറങ്ങുന്നതിന്. ഒരു കാര്യമുള്ളത്, ഈ അന്തർദേശീയ വിമാനങ്ങൾ ഇവിടെ അനുവദിച്ചിരുന്നില്ല. എന്താന്ന് വെച്ചാല് അത് ഈ പകർച്ചവ്യാധി കൂടുതലായിട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രവാസികൾക്ക് ഇവിടെ വരണം, ഇന്ത്യയിൽ പ്രവാസികൾക്ക് അവരുടെ രാജ്യത്ത് വരണം എന്നുള്ളത് അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് സുപ്രീം കോടതി 1978 മേനകാ ഗാന്ധി കേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ വരാം. അത് തടയാൻ ഒരു പ്രത്യേക കാരണമില്ലാതെ പറ്റൂല. പക്ഷെ ഇവിടെ ഇപ്പോ ഈ ഒരു പകർച്ചവ്യാധി നിലവിലിരിക്കുന്നുണ്ട്. അവരാരിവിടെ വന്നാൽ പോലും ഇവിടുത്തെ ആ ക്വാറന്റൈൻ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളത് ഉണ്ടാവും.
നിങ്ങൾ പറയുന്ന എല്ലാ കർശന നിബന്ധനകളും അനുസരിച്ച് തന്നെ നാട്ടിലേക്ക് വരാൻ സന്നദ്ധമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും വേണ്ട. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന വിശ്വാസം ഉടലെടുക്കുമ്പോൾ തന്നെ പലരുടെയും മാനസിക അസ്വാസ്ഥ്യത്തിന് മാറ്റമുണ്ടാകും. അതുകൊണ്ട് അത്യാവശ്യത്തിന് ഇനിയെങ്കിലും അത്യാവശ്യത്തിന്റെ പ്രാധാന്യം കൊടുക്കണം. അതല്ലെങ്കിൽ പ്രവാസ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിക്കണം. ഒന്നിച്ച് നിയമ നടപടികളിലേക്ക് കടക്കണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന ബോധ്യം അവർ മറന്നുപോയെങ്കിൽ നമുക്ക് മറക്കാൻ കഴിയില്ല എന്നവരെ ബോധ്യപ്പെടുത്തണം.